ഹായ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം.
സ്വാഗതം.
ഞാൻ ഹരിചന്ദ്ര മഠം ആർ ജെ അയ്യർ.
ഞാൻ ആർ ജെ ലക്ഷ്മി.
മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോ നമ്മുടെ സമൂഹത്തിലുള്ള പല വിധത്തിലുള്ള വിഷയങ്ങളെയാണ് തുറന്നു കാട്ടുന്നത്. ഇത് ഒരുപാട് ചർച്ചകൾക്ക് വിധേയമാകുന്ന വിഷയങ്ങളുമായിരിക്കും. നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറേയേറെ വിഷയങ്ങളാണ് നാം പരിശോധിച്ച് പോരുന്നത് അല്ലേ? അപ്പോൾ ഇന്ന് മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോയിൽ ലക്ഷ്മി തിരഞ്ഞെടുത്ത ഒരു വിഷയമാണ് പരിശോധിക്കുന്നത്. ഈ ലക്ഷ്മി എങ്ങനെയാണ് ഈ വിഷയം തിരഞ്ഞെടുക്കുന്നത്? നിങ്ങളിൽ പലരും ഇൻസ്റ്റാഗ്രാം വഴിക്കും അല്ലെങ്കിൽ വാട്സപ്പ് വഴിക്കും ടെലിഗ്രാം വഴിക്കും ഒക്കെ അയച്ചു നൽകുന്ന മെസ്സേജുകളെ, ചിലത് കാലിക പ്രസക്തിയുള്ളതായിരിക്കും, ചിലത് കോമൺ ആയിട്ടുള്ള മെസ്സേജുകളായിരിക്കും. അപ്പോൾ കോമൺ ആയിട്ടുള്ള മെസ്സേജുകളാണെങ്കിൽ ഒന്നിച്ച് നമുക്ക് പരിഗണിക്കാം. എന്നാൽ ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ള മെസ്സേജാണെങ്കിൽ അതിനെ, അത് മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്രദമാകുന്ന തരത്തിലുള്ളതാണെങ്കിൽ ലക്ഷ്മി അതിനെ എടുത്തൊരു സ്പെഷ്യൽ ഒരു ഫയലുണ്ട്, അതിലോട്ട് വെച്ചിട്ട് ആ മെസ്സേജിനെ അതിൻ്റെ പ്രിൻ്റൗട്ടൊക്കെ എടുത്ത് വെച്ച് ലക്ഷ്മി ഒന്ന് പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വരണമെന്ന് തോന്നുന്നു. അതോ പഠിക്കാതെയാണോ വരുന്നത് എനിക്കറിയില്ല, എടുത്തൊക്കെ വച്ചേക്കുന്നതാണ്. എന്തായാലും അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം ലക്ഷ്മി ചെയ്യുന്നുണ്ട്. ലക്ഷ്മി പറയുന്നത്, ഇങ്ങനെയൊക്കെ ഞാൻ വലിയ സേവനങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആളാണ്, ഇതുകൊണ്ട് കുറേ പേരെ ഞാൻ നന്നാക്കും എന്നൊക്കെയാണ് പറഞ്ഞു പോരുന്നത്. എനിക്കറിയില്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്. എന്നാലും കൂട്ടത്തിലിരുന്ന് നമുക്ക് ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് ചർച്ച ചെയ്യാവുന്ന വിഷയങ്ങളെ നമ്മളിവിടെ എടുക്കുന്നുള്ളൂ. അത്തരത്തിൽപ്പെട്ട ഒരു വിഷയം ഇന്ന് എന്തായാലും ലക്ഷ്മി കൊണ്ടുവന്നിട്ടുണ്ടാകും. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ.
അപ്പോൾ ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഞാനിന്ന് എന്താ, കഴിഞ്ഞ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ പാരൻറ്റിങ് സ്പെഷ്യലുമായി ബന്ധപ്പെട്ട് കുറേയധികം കാര്യങ്ങൾ മെസ്സേജസ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ സെലക്ട് ചെയ്ത് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇത് ഒരു അമ്മയുടെ ഒരു പ്രശ്നമാണ്. അമ്മയ്ക്ക് മകളെ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട്. മകള് ഒരു 22 വയസ്സുകാരിയാണ്. അപ്പം 22 വയസ്സുകാരി കോളേജ് പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ വിവാഹമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ താല്പര്യമുണ്ട്, പക്ഷേ വിവാഹം ഇപ്പം വേണ്ട, ജോലിയൊക്കെ ആയിട്ടൊക്കെ മതി എന്നുള്ള രീതിയിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. പിന്നെ വളരെ സ്മാർട്ടാണ്, വളരെ സുന്ദരിയാണ്, വളരെ സ്ലിം ബ്യൂട്ടിയാണ്, കോളേജിലൊക്കെ നല്ല അധ്യാപകർക്കൊക്കെ നല്ല അഭിപ്രായമാണ്, ബന്ധുക്കൾക്കിടയിലും ഒക്കെ നല്ല, എന്നു വെച്ചാൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ്, പഠിക്കാനും ഇടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇത്രയും നല്ലൊരു പെൺകുട്ടിയാണ്. പിന്നെ എന്താണ് പ്രശ്നം? അപ്പോൾ ഇതാണ് ഞാനും ആലോചിച്ചത്, എന്തായിരിക്കും ഇതിലുള്ള പ്രശ്നം. അപ്പോൾ അമ്മയുടെ മകളെക്കുറിച്ചുള്ള ഒരു പരാതി ആണ്.
എല്ലാ അമ്മമാർക്കും ആ പരാതി കാണും. അപ്പൊ ഇതിലെ പരാതി
എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മകള് ഒരു ജോലിയും ചെയ്യില്ല. ഒരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള അവളുടെ വസ്ത്രങ്ങൾ പോലും അലക്കില്ല, ഒരു ഗ്ലാസ് വെള്ളം പോലും സ്വന്തമായിട്ട് തിളപ്പിച്ച് കുടിക്കത്തില്ല, ഒരു ചായ പോലും ഇടാറിയില്ല. വീട്ടെ ക്ലീൻ ചെയ്യുന്ന കാര്യമായിരുന്നാലും, റൂം ക്ലീൻ ചെയ്യുന്ന കാര്യമായിരുന്നാലും, ബെഡ്ഷീറ്റോ ഒരു കാര്യവും ചെയ്യില്ല. അങ്ങനെയുള്ള വീട്ടു ജോലികളായിട്ടുള്ള ഒരു കാര്യവും അവളായിട്ട് ചെയ്യില്ല. അവൾ പഠിക്കുന്നു, പോകുന്നു, വരുന്നു. എന്തിന് ഈവൻ അപ്പോൾ വസ്ത്രങ്ങൾ കഴുകാതിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകാം? 22 വയസ്സായ കുട്ടിയല്ലേ. അപ്പോൾ അതെങ്ങനെയെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് അമ്മയുടെ അതിൻ്റെ റിപ്ലൈ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെൺകുട്ടി ഒരു വർഷം തികച്ച് ഒരു വസ്ത്രം ഉപയോഗിക്കാറില്ല. ഇപ്പോൾ ഒരു മകൾ മാത്രം ആയതുകൊണ്ട് തന്നെ അച്ഛന് ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, അമ്മ ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ അത്യാവശ്യം കാശൊക്കെ ഉള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ്, ഒരു മകളല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ അച്ഛൻ്റെ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് ഓൺലൈൻ പർച്ചേസ് ചെയ്യും, അല്ലായെങ്കിൽ അമ്മയുടെ മൊബൈൽ യൂസ് ചെയ്ത് ഓൺലൈൻ പർച്ചേസ് ചെയ്യും. ഇത് രണ്ടും അല്ലാണ്ട് സ്വയമായിട്ട് കുറച്ച് എന്താണ് പോക്കറ്റ് മണി എന്തായാലും കാണുമല്ലോ, അതിന് അല്ലാതെ മേടിക്കും, അക്സസറീസും എല്ലാം.
പറഞ്ഞു വരുന്നത് തുണി
നനയ്ക്കില്ല, അത് നശിച്ചു പോകുമ്പോഴത്തേക്ക് അത് കുറച്ച് നാളെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് കേടാവുമ്പോഴത്തേക്ക് അതങ്ങ് കളയും.
വാഷിംഗ് മെഷീൻ
അങ്ങനെ വാഷിംഗ് മെഷീനിൽ പോലും ഇട്ട് വാഷ് ചെയ്യുന്നില്ല. അപ്പൊ ഇവളുടെ ഇനിയൊരു മാരേജ് ലൈഫിലോട്ട് പറഞ്ഞു വിടാൻ തന്നെ അമ്മയ്ക്ക് ഇപ്പം ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, ഇവളുടെ ഈ ഒരു വിഷയത്തിൻ്റെ സീരിയസ്നെസ് അമ്മയ്ക്ക് മനസ്സിലായത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇടയ്ക്ക് അമ്മയ്ക്ക് ഒരു പനി വന്നു. അപ്പോൾ അച്ഛന് ബാങ്ക് ഉദ്യോഗസ്ഥനല്ലേ, അപ്പോൾ പുള്ളിക്കാരെ എന്തോ കാര്യമായിട്ട് പുറത്തു ആയിരുന്നു, ഈ മകളും അമ്മയും മാത്രമേ ഉള്ളൂ. ഈവനും അവൾക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇടാൻ വേണ്ടി കൂടെ അമ്മ ഇട്ട്, ഈ പനി പിടിച്ച് കിടക്കുന്ന അമ്മ ഇട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്രത്തോളം ഒരു കെയർലെസ് ആയിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നത് കണ്ടപ്പോൾ അമ്മ ആകെപ്പാടെ ടെൻഷനായിട്ടിരിക്കുകയാണ്. കാര്യം ഇനി ഈ മകളെ എങ്ങനെയൊന്നും ഒരു കുടുംബ കാര്യങ്ങളൊക്കെ നോക്കുന്ന പ്രാപ്തിയുള്ള ഒരാളായിട്ട് മാറ്റാം, ഇൻഡിപെൻഡന്റ് ആക്കാൻ പറ്റും എന്നുള്ള ഒരു ടെൻഷനാണ് അമ്മയ്ക്കുള്ളത്. അപ്പൊ ഇത്തരം പെൺകുട്ടികളെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇത്തരം രീതിയിലുള്ള കുട്ടികളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്, അത് നമുക്ക് എങ്ങനെ ഇതിനെ കുറിച്ച് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വിഷയം.
ലക്ഷ്മിയുടെ ചോദ്യം വളരെ കാലിക പ്രസക്തം തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഈ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രതീകമാണ്. ഇതുപോലത്തെ ഒരുപാട് കുട്ടികൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്, നമ്മുടെ കുടുംബത്തിനകത്തൊക്കെ ഇങ്ങനെ ജീവിച്ച് വരുന്നുണ്ട്. ഇതേ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഇതിൽ ഏറിയ സ്വഭാവം, ഇതിൽ കുറഞ്ഞ സ്വഭാവം എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. എന്തായാലും ഒരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്നുണ്ട്. ശരി, അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടായി വരുമ്പോൾ അതിന് ആ കുട്ടികളെ മാത്രം പഴി പറഞ്ഞാൽ മതിയോ ലക്ഷ്മി? ഈ കുട്ടികളെ ഇങ്ങനെ മോൾഡ് ചെയ്തെടുത്തതിൽ ഈ മാതാപിതാക്കൾക്ക് ഒരു ഇതില്ലേ, പങ്കില്ലേ? അവർ അവരുടെ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി ആരട്ടെ, അവരുടെ സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത തരത്തിലേക്ക് മാറ്റിയെടുത്തത് ഈ മാതാപിതാക്കളും കൂടെ ചേർന്നിട്ടല്ലേ ലക്ഷ്മിക്ക് തോന്നുന്നില്ലേ?
അങ്ങനെ തീർച്ചയായിട്ടും ഈ മെസ്സേജ് വായിച്ചപ്പോൾ തന്നെ എനിക്ക് ആദ്യമേ തോന്നിയത് ഈ അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു അമിത വാത്സല്യവും ഒരു മകളല്ലേ ഉള്ളതെന്നുള്ളത് കൊണ്ട് അവളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാതിരുന്നത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ ഇവർ അനുഭവിക്കുന്നത്.
ശരിയാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നമ്മുടെ ഒരു വ്യക്തിക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് പറയാനുണ്ട്, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വയ്ക്കുമ്പോൾ അവിടെ ചെന്ന് വീട്ടുപണികളെല്ലാം ചെയ്യാനാണോ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ചെന്ന് അടിമപ്പണി ചെയ്യാനാണോ പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരിക്കുന്നത്, അവളിത് പഠിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പം എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ചില ഫെമിനിസ്റ്റ് ചിന്തകളൊക്കെ കൊണ്ട് ചിലർ പറയാറുണ്ട്. ഇതൊന്നുമല്ല കാര്യം, ആണായാലും ശരി പെണ്ണായാലും ശരി, അവരവരുടെ കാര്യങ്ങൾ നോക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാവണം. അല്ലാതെ മറ്റൊരാളെ സഹായിക്കണമെന്നോ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഇവിടെ നോക്കണ്ട. അവനവന് അറിയേണ്ടുന്ന കാര്യം, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ, അമ്മ പനിച്ച് കിടക്കുന്ന സമയത്ത് പോലും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ ആ കുട്ടിക്ക് സ്വയം പ്രാപ്തിയില്ല, അല്ലെങ്കിൽ ഒരു തേയില ഇട്ട് കുടിക്കാൻ, ഒരു കോഫി ഉണ്ടാക്കാൻ ആ കുട്ടിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ 22 വയസ്സായപ്പോൾ അതിന് അറിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിടിപ്പുകേട് തന്നെയാണ്. അതിനെ വളർത്തിയ അച്ഛനമ്മമാരുടെ ഒരു പിടിപ്പുകേടും അവിടെയുണ്ട്. എന്നാലും ഈ കുട്ടി തന്നെ തിരിച്ചറിയുന്ന സ്വയം ഒരു പരിശോധന, സ്വയം പരിശോധന നടത്തേണ്ടതുണ്ട്. ഈ ഒരു ഏജിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചേക്കണ്ടേ. ഇപ്പം ലോകം മാറിപ്പോയി, സ്വിഗ്ഗിയിലായാലും നമുക്ക് അല്ലെങ്കിൽ അങ്ങനെ ഓൺലൈനായിട്ട് നമുക്ക് പല സാധനങ്ങളും ഓർഡർ ചെയ്താൽ കിട്ടും. ശരി, ഇതൊന്നും കിട്ടാത്തൊരു കണ്ടീഷൻ വരട്ടെ. ഒരു ഗ്ലാസ് വെള്ളമായിട്ട് എനിക്ക് കുടിക്കണ്ടേ, ഒരല്പം ഫുഡ് ഉണ്ടാക്കി എനിക്ക് കഴിക്കണ്ടേ, അതൊക്കെ നമ്മൾ ശീലിക്കേണ്ടതല്ലേ? നമ്മളെപ്പോഴും വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ജീവിത ശൈലിയെല്ലാം നോക്കിക്കണ്ടൊക്കെയാണ് ഇവിടുത്തെ കുട്ടികൾ അങ്ങനെയൊക്കെ ആയി മാറണമെന്നൊക്കെ ചിന്തിക്കുന്നത് കേട്ടോ. പക്ഷേ ഒരു കാര്യമുണ്ട്, വിദേശ രാജ്യങ്ങളിൽ ആണും പെണ്ണും എല്ലാ കാര്യങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മളെക്കാളും വെടിപ്പായിട്ട് ചെയ്യുന്ന കൂട്ടത്തിലുള്ളവരാണ്. അപ്പോൾ നമ്മൾ അവരെ അനുകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂടുതൽ മടിശീലങ്ങളിലേക്ക് കടന്നു പോകുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു വരുമ്പം തന്നെ ലക്ഷ്മിക്ക് ഒന്നറിയാമോ, ഈ കുട്ടികളെ ഇങ്ങനെ ആക്കുമ്പം ഈ അച്ഛനമ്മമാർ എന്തുകൊണ്ടായിരിക്കും ഈ കുട്ടികളെ ഇത്തരം കാര്യങ്ങളിൽ ആദ്യമേ ഇടപെടുത്താത്തതെന്ന് തോന്നുന്നത്? ഈ ഈ കുട്ടികൾ ചെയ്താൽ ഇത് കുഞ്ഞു കുട്ടിയല്ലേ, എൻ്റെ മോള് ഇവർ വളരുന്നത് കാണുന്നില്ല.
അതെ, ഈ മകള് ഒരു മകളെ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ ആയിരുന്നാലും തന്നെയും അവരെ വളർച്ച, അവരുടെ വളർച്ചയുടെ കാലഘട്ടങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവരെ ഓരോ സ്റ്റേജിലും എന്താ പ്രാപ്തി ഉണ്ടാക്കി എടുക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പം കുക്കിംഗ് തന്നെ പഠിച്ച് ഒരു വലിയൊരു മാസ്റ്റർ ഷെഫ് ആക്കിയിട്ടോ അല്ലെങ്കിൽ വീട് മുഴുവൻ ക്ലീൻ ചെയ്യുന്ന ഒരു വേലക്കാരിയാക്കിയോ മാറ്റുക എന്നുള്ളതല്ല, അത്യാവശ്യം അവരുടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അവർ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ക്ലീനിങ് ആയിരുന്നാലും ശരി തന്നെ, അതുപോലെ തന്നെ അവരുടെ അവസ്ഥയെ മനസ്സിലാക്കി പെരുമാറാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ സാമാന്യ വിദ്യാഭ്യാസം, അതൊരു എന്താണ് നമ്മളെ വിദ്യാഭ്യാസ എന്താ പഠിക്കുന്ന കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ലാണ്ട് ഇത്തരം കുറച്ച് എന്താ ഫാമിലി കാര്യങ്ങളും കൂടെ കുറച്ചൊന്ന് ഡീൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. കാര്യം വിദേശ രാജ്യങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അവിടെ അവർ അവരുടെ എന്താണ് പഠിക്കുന്ന കാര്യത്തിനായിരുന്നാലും അതുപോലെ മേക്കപ്പിനായിരുന്നാലും എല്ലാത്തിനും അവർ സമയം കണ്ടെത്തുന്നുണ്ട്, ഔട്ടിങ്ങിന് എല്ലാത്തിനും സമയം കണ്ടെത്തുന്നുണ്ട്. എങ്കിലും വീട്ട് എന്താ ക്ലീനിങ് ആയിരുന്നാലും അതുപോലെ ഭക്ഷണം പാകം ചെയ്യാനും എല്ലാ ആണുങ്ങളും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ പഠിച്ചിരിക്കുന്നുണ്ട്.
അതെ, എല്ലാവരും
ഇൻക്ലൂഡ് ആയിട്ട് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഇന്നിപ്പം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഒന്ന് വയ്യ, എന്നാ മകളെ ക്ലീൻ ചെയ്യുക, അത് സ്വയം ഏറ്റെടുത്ത് ചെയ്യാനുള്ളൊരു മനസ്സ് 22 വയസ്സായ ഒരു കുട്ടിക്ക് എന്തായാലും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു ഫെമിനിസ്റ്റ് ചിന്താഗതിയിലെന്നുള്ളതല്ല. ഇപ്പം വിവാഹം കഴിക്കാത്തവർക്ക് ജോലിയൊന്നും ചെയ്യണ്ടേ? അവർക്കപ്പോൾ തുണി കഴുകാറുണ്ടാകത്തില്ല, അവർക്ക് കുക്ക് ചെയ്യേണ്ടതില്ല, അവർക്ക് ജീവിക്കേണ്ടേ? വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി മാത്രമല്ല, അവിടെ പോയി ചെന്നിട്ട് ഒരു പുതിയൊരു വീട്ടിൽ ചെന്നിട്ട് അവരോടൊപ്പം കുക്ക് ചെയ്യുക അല്ലെങ്കിൽ ക്ലീനിങ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് അയ്യോ എൻ്റെ മകളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു, എൻ്റെ മകൾ ഇത് ചെയ്തു എന്ന് പറയുന്ന നിങ്ങൾ സ്വയം വീട്ടിൽ തന്നെ ഇത് ചെയ്യാതിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇത് തന്നെയാണ് പുറത്ത് പോയാലും വേറൊരു അന്യ വീട്ടിൽ പോകുമ്പോഴത്തേക്കും നമ്മളെ കൊണ്ട് നിർബന്ധിതമായി ചെയ്യുന്നതല്ല. ഇതെല്ലാം നമ്മൾ സ്വയം അറിഞ്ഞ് നമ്മുടെ കാര്യങ്ങളെങ്കിലും ചെയ്യേണ്ടത് ആവശ്യമാണ്.
കേട്ടോ ലക്ഷ്മി, അതിലൊരു രസകരമായിട്ടുള്ള കാര്യമാണ്. ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ പറഞ്ഞു പോകേണ്ട. അപ്പോൾ കുട്ടിയെ അമ്മ പറയും, എന്ത് കാര്യത്തിൽ അവളെ 4 മണിക്ക് വിളിച്ചുണർത്തും. 4 മണിക്ക് വിളിച്ചുണർത്തും, എടി നീ നാളെ മറ്റൊരു വീട്ടിൽ പോയി ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് 4 മണിക്ക് എഴുന്നേൽപ്പിക്കും, അമ്മിക്കല്ലിൽ അരയ്ക്കാൻ പഠിപ്പിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടിയെ ഒരുപാട് ശീലങ്ങൾ പഠിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ എന്ത് പറയുന്നത്, നീ നാളെ മറ്റൊരു വീട്ടിൽ ചെന്നിട്ട് നിനക്ക് ഈ ജോലികളെല്ലാം ചെയ്യുമ്പോൾ ആയാസകരമാകരുത് എന്ന് പറഞ്ഞിട്ടാണ് 4 മണിക്ക് എണീപ്പിക്കുന്നത്, എല്ലാം ചെയ്യുന്നത്. പിന്നെ അമ്മിക്കല്ലേൽപ്പിക്കുക, അവിടുത്തെ ഫുഡ് അങ്ങനെ അരച്ച് കഴിക്കുന്ന ഫുഡിനാണ് കൂടുതൽ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഈ പഴമ ശീലങ്ങളെല്ലാം പഠിപ്പിച്ചു വരികയാണ്. എന്നിട്ട് ഈ കുട്ടിയെ വിവാഹം കഴിച്ചയച്ചു. എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി എന്നെ കാണുന്നത്. എൻ്റെ അടുത്ത് എൻ്റെ കുറേ ഇയർ എൻ്റെ അമ്മയായിട്ട് നശിപ്പിച്ച്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി മോളെ, എന്ത് കാര്യം എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് കയറിയ വീട്ടിലാണെങ്കിൽ അവർ എണീക്കുന്നത് 9 മണിക്ക്, അവരെല്ലാം അവിടെ മിക്സി ഗ്രൈൻഡർ എല്ലാ കാര്യത്തിലും അവർ പാചകം ചെയ്യുന്നതാണ് അവർക്ക് ഇഷ്ടം, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് അവർ മേടിച്ചുകൊണ്ട് വരും. അല്ലാതെ ഞാൻ ഈ 4 മണിക്ക് എഴുന്നേറ്റ് ഒന്നും വെച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും അവിടെ ഇല്ല. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര താല്പര്യവും. അപ്പോൾ ഈ അമ്മ എന്നെ ഇങ്ങനെ വെറുതെ പഠിപ്പിച്ച് എൻ്റെ ആ സമയത്ത് വെറുതെ കളഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, അങ്ങനെ കളഞ്ഞിട്ടൊന്നുമില്ല. ആ അമ്മ ഒരു മുൻകരുതൽ പോലെ കുട്ടിക്ക് പറയാൻ പഠിക്കാനുള്ളൊരു അവസരം അമ്മ തന്ന. എന്താ, 5 മണിക്ക് എഴുന്നേറ്റ് അല്ലെങ്കിൽ 4 മണിക്ക് എഴുന്നേറ്റ് ഒരു ജോലി ചെയ്യാൻ പ്രാപ്തയാക്കി. അവിടുത്തെ സാഹചര്യത്തിൽ ആ കുട്ടിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഭാഗ്യം എന്ന് പറയാം. അവർക്ക് അങ്ങനത്തെ ടേസ്റ്റാണ് ഇഷ്ടം, കുട്ടിക്ക് അത് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ കുട്ടി കുറേ അറിവുകൾ ശീലിച്ചു കഴിഞ്ഞു, ഒരു ശീലം ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞു. ഇനി നാളെ ഒരു കാലത്ത് ഒന്നും അറിഞ്ഞുകൂടാതെ ഇരിക്കുന്നതിനേക്കാളും ഭേദമല്ലേ, എനിക്ക് എല്ലാം അറിയാമെന്നുള്ള. ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞില്ല, ചെയ്യാൻ വേണ്ട, അവിടെയുള്ള സാഹചര്യം അങ്ങനെയൊന്നും ഇല്ലെങ്കിലും കുട്ടി ഇതെല്ലാം പഠിച്ചു വെച്ചിട്ടുള്ള ആളല്ലേ. ഒരാവശ്യത്തിന് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ അല്ല നമ്മളൊരു.
എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ മാതിരി അമ്മമാർ പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ അന്യ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ ഇവർ മുന്നോട്ട് പോകുന്ന ലൈഫിൽ ഇനി എവിടെ ആയിരുന്നാലും ശരി തന്നെ, ഇപ്പോൾ വേറൊരു വീട്ടിൽ വിവാഹം കഴിച്ച് പോയില്ല, ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ തന്നെയും ഇവരുടെ കാര്യങ്ങൾ ഇവർ ചെയ്യുക എന്നുള്ളത്, ഈ സമയത്ത് എണീറ്റ് ജോലി ചെയ്യുക എന്നുള്ളതോ അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ ഏത് ടൈമിലായിരുന്നാലും ശരി തന്നെ അവരുടെ ജോലികളെല്ലാം അവർ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് ആ ഒരു ലൈഫിന് അവരുടെ ലൈഫ് സെക്യൂർ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് വളരെ നല്ലതായിരിക്കും. അതിപ്പം പുറത്ത് വിവാഹം കഴിച്ച് വിവാഹ ജീവിതത്തിൽ ലൈഫ് പാർട്ട്ണറോടൊപ്പം ആയിരുന്നാലും ശരി തന്നെ, ഇപ്പോൾ ഒരു നിങ്ങളൊരു പേയിങ് ഗസ്റ്റായിട്ട് ഒരു സ്ഥലത്ത് താമസിക്കുകയാണ്, അവിടെ കുറച്ച് കുട്ടികൾ വേറെ പെൺകുട്ടികളുണ്ടെന്ന് വെച്ചു, അല്ലെങ്കിൽ ആൺകുട്ടികളായിരുന്നാലും സ്വയം കുക്ക് ചെയ്ത് നിങ്ങൾക്ക് ജീവിക്കേണ്ടി വരും. അപ്പം നിങ്ങളുടെ ജോലി കഴിഞ്ഞ് വന്ന് നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങൾ അലക്കേണ്ടി വരും. ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ നിങ്ങളുടെ ഒരു കൂടെയുള്ള ഒരു റൂംമേറ്റിന് സുഖമില്ല എങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അവസ്ഥ വരികയാണെങ്കിൽ അവരായിരിക്കും ചിലപ്പം ചെയ്തു തരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു എന്താ ഗിവ് ആൻഡ് ടേക്ക്, അതിപ്പോൾ ലൈഫ് പാർട്ട്ണറിനോടൊപ്പം തന്നെയാണോന്നില്ല, നിങ്ങളുടെ ഇപ്പോൾ ഒരു റൂംമേറ്റ് ആയിരുന്നാലും ശരി തന്നെ. അപ്പോൾ അത് ആ രീതിയിലായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നത്, അങ്ങനെ ഒരു പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം വിവാഹം കഴിച്ച് പോകുമ്പോൾ നിങ്ങൾ അവിടെ വീട്ടിൽ ഈ ജോലി ചെയ്യുക അതിന് വേണ്ടിയിട്ട് പ്രാപ്തയാക്കുക എന്നുള്ളത് അതൊരു ഇത് പണ്ടത്തെ ഒരു സിസ്റ്റം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്.
അതല്ല, അങ്ങനെ പണ്ടത്തെ സിസ്റ്റം എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ തള്ളിക്കളയണ്ട്. നമുക്ക് ഇപ്പം വിവാഹം കഴിക്കാതിരിക്കുന്ന കുട്ടികൾ വളരെ ചുരുക്കമാണ്. എന്തായാലും കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും വിവാഹം കഴിക്കുന്നുണ്ട്. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ, അതായത് നമ്മുടെ ഒരു, ഞാൻ ഈ പറഞ്ഞു വന്നൊരു ഒരു ഏജിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിരിക്കണം. നമ്മുടെ നിത്യവൃത്തിയായിട്ട് നമ്മൾ വെറും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എന്തെങ്കിലും പുസ്തകങ്ങൾ വായിച്ച് നേടുന്ന അറിവുകൾ മാത്രമല്ല, ജീവിതത്തെ പഠിക്കുമ്പോൾ ജീവിതത്തിൽ നമ്മൾ ഒരു ജീവനെ നിലനിർത്താൻ വേണ്ടുന്ന അവസ്ഥകൾ എന്തിനേറെ പറയുന്നു, നമ്മൾ ചുറ്റുപാടുകളിൽ എന്തൊക്കെ ചെയ്യുന്നു, ആ ആക്ടിവിറ്റീസ് നമ്മുടെ അമ്മ എന്ത് ചെയ്തു, ഇനി അടുത്ത തലമുറയിൽ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വയ്ക്കുന്നത് തെറ്റൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയുമോ, ഈ കുട്ടികളിൽ പഠിക്കാൻ വേണ്ടിയിട്ടോ മറ്റോ ഒക്കെ ഈ കുട്ടികളെ ഇതിനെ അടുക്കളയിലൊന്നും പറ്റാതിരുന്നിട്ട് ഈ കുട്ടികളെ വെറും പുസ്തക പുഴുക്കളാവുകയോ അല്ലാത്ത സമയം മൊബൈലിൽ കുത്തി എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുകയോ കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുന്നു. പിന്നീട് ഇവർക്ക് എന്ത് ചെയ്യും, ഇത് ഒരു വിവാഹം കഴിച്ച് അയക്കുമ്പോൾ ഒരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അവർ എങ്ങനെ ഇതിനെ പെരുമാറ്റം കണ്ട് അവർക്ക് എന്ത് തോന്നും എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ട് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഇന്നും അങ്ങനെ മാറ്റമൊന്നുമില്ല. ചെന്ന് കയറുന്ന പെൺകുട്ടി ഒരു ചായ ഇട്ട് ആ വീട്ടുകാർക്കെല്ലാം കൊടുക്കുമ്പോൾ ആ വീട്ടുകാർക്ക് സന്തോഷം തന്നെയാണ്. എനിക്ക് അല്ലാതെ ഒന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ ഒരു ചായയെങ്കിലും ഇടാൻ അറിയാമെന്നുള്ള പെൺകുട്ടിയാണ് ഇതെന്ന് പറയുന്നത്, ആ വീട്ടുകാർക്കൊരു അഭിമാനം തന്നെയാണ്. അത് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴോ ഇവിടെ നിന്നൊരു പെൺകുട്ടി അങ്ങോട്ട് പോകുമ്പോഴോ ഉള്ളൊരു സന്തോഷം തന്നെയാണ്. ഒന്ന് അറിഞ്ഞുകൂടാന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു അഭിമാനക്ഷേതാണ്. എന്തെങ്കിലും കാര്യം അറിയാം, അതിപ്പോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ അറിഞ്ഞിരിക്കണമെന്നല്ലേ കാര്യം.
അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്, അതാണ് കാര്യം. ഇതിപ്പോ നിർബന്ധിതമല്ല, നിർബന്ധിത വിദ്യാഭ്യാസം എന്നുള്ളത് പോലെ നിർബന്ധിതമായിട്ട് ചെയ്യുന്നതല്ല, അറിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ്. അത് മടി കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ അമ്മ ചെയ്തോളും, അമ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതേ ഉള്ളൂ, അമ്മ ചെയ്തു തരുന്നതാണ്, അമ്മയുടെ
ഡ്യൂട്ടിയാണ്. ഹെൽപ്പ് ചെയ്തുകൂടെ പെൺകുട്ടിക്ക്, ആ അമ്മ എന്തുകൊണ്ട് മകളെ, അമ്മയുടെ ഭാഗത്താണ് കൂടുതൽ തെറ്റ്, അമ്മ പറയുമ്പോൾ മോളെ ആ പാത്രം ഇങ്ങനെ എടുക്കുക അല്ലെങ്കിൽ ഈ ബ്രെഡ് ഇങ്ങനെ എടുക്കുക, അതിങ്ങനെയാണ് ചെയ്യണത് എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ ആ കൂട്ടത്തിൽ കൂടെ അമ്മയോടൊപ്പം ജോയിൻ ചെയ്യിക്കാതെ പോയില്ലേ പല ഏരിയയിൽ. അതൊരു സന്തോഷമുള്ള രസകരമായിട്ടുള്ള കാര്യമല്ലേ, ഒരു ഫണ്ണി ആയിട്ടുള്ള പല കാര്യങ്ങളും കുട്ടികൾ കുഞ്ഞുകാലത്തെ കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്ന കണ്ടിട്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളിൽ അതില്ല, ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളണം.
അല്ലെ, എന്നാലും ഇപ്പൊ ഒരു ചായ ഇടുമ്പോൾ തന്നെ മകളെയും കൂടെ അടുത്ത് പിടിച്ചു നിർത്തി അവളെയും കൂടെ കാണിച്ചു കൊടുത്ത് ഒരു ചായ ഇടുകയോ അല്ലെങ്കിൽ എല്ലാത്തിനും ഒന്ന് മകളെയും കൂടെ ജോയിൻ ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ, ഇത്തരം കുറച്ച് കാര്യങ്ങളിൽ മകളെയും കൂടെ ജോയിൻ ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ അവളിൽ അത് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുമായിരുന്നു. അവളെ കുറച്ച് അത് ചെയ്യണം, എനിക്കും കൂടെ അത് ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാക്കും. ഇത് എൻ്റെ ജോലിയെ അല്ല എന്നുള്ള രീതിയിൽ അത്തരം സെക്ഷൻസ് അങ്ങ് മാറ്റി വെച്ചേക്കാണ്. പിന്നെ പിന്നെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്ന തോറും എന്താണ് അതങ്ങ്.
പക്ഷേ ഈ എനിക്ക് പറഞ്ഞില്ല, ഈ കുട്ടിയിലെ വരുന്നുണ്ട് ഈ അച്ചടക്കമില്ലാത്ത, ഈ അച്ചടക്കം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഈ കുട്ടിയിൽ തുണി പോലും നനയ്ക്കില്ല, അല്ലെങ്കിൽ അത് കളഞ്ഞിട്ട് പിന്നെ ആ അത് വൃത്തിയേടാകുമ്പോൾ എന്ത് ഹൈജീനിക് അല്ലാത്ത കുട്ടിയാ, എന്തൊക്കെ സൗന്ദര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഹൈജീനിക് ഇല്ലാത്ത കുട്ടി ഇത് തുണി ഊരി കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ കളഞ്ഞ് പുതിയത് ഓർഡർ ചെയ്ത് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് അത്ര നല്ല ക്യാരക്ടറായിട്ട് എനിക്ക് പറയാൻ വയ്യ.
ഒട്ടും നല്ല ക്യാരക്ടറുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വസ്ത്രം ഇപ്പൊ എത്ര വില കൂടിയ വസ്ത്രമായിരുന്നാലും ശരി തന്നെ, അത് നമ്മൾ അതിനെ അതിൻ്റെതായ രീതിയിൽ അത് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ എമൗണ്ടാണ് നമ്മൾ കൊടുക്കുന്ന പൈസക്ക് നമ്മൾ വാങ്ങിക്കുന്നത്
മാത്രമല്ല ലക്ഷ്മി, ഇതൊരു നെയ്ത്ത് ശാലയിൽ നിന്ന് സൃഷ്ടിച്ച് അത് നമുക്ക് വാല്യൂ ഇല്ലേ, അതിനൊരു വാല്യൂ ഇല്ലേ. അപ്പൊ ആ വാല്യൂവിന് ആ വ്യക്തികളുടെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ അവരുടെ പ്രയത്നത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ ഒരു മടിശീലം കൊണ്ട് എത്രയോ വ്യക്തികൾ ഭക്ഷണമില്ലാതെ തുണിയില്ലാതെ നടക്കുന്ന, അതായത് അവർക്കൊന്നും ധരിക്കാനുള്ള ഇല്ല, എവിടെന്നെങ്കിലൊക്കെ കിട്ടുന്നതാണ് ധരിച്ചുകൊണ്ട്, അങ്ങനെയുള്ള സമൂഹത്തിൽ ഇത് കാണിക്കുന്ന ദൂർത്തും കൂടെയാണ്
ഇതിനെ.
അതെ അതെ അതെ. അപ്പോൾ എന്താ പറ്റുക, ഇത് ഞാൻ പറഞ്ഞ ഈ ഫ്ലാറ്റ് സംസ്കാരത്തിൽ കുറേ പേരിലുണ്ട് ഇങ്ങനെ, നമ്മുടെ സാധാരണ ഇടങ്ങളിൽ ഇത്തരം കുട്ടികളുണ്ട്. എല്ലാ കുട്ടികളും നമുക്ക് അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല, ചിലപ്പം പഠിക്കുന്ന തിരക്കിൽ ആ കുട്ടികൾ അങ്ങനെയൊക്കെ ആയിരിക്കുകയും ചിലപ്പം കുറെ കാലം ഒന്നും ചെയ്തില്ല എന്ന് വരും. അത് കഴിഞ്ഞിട്ട് അവരെ ഒന്ന് ഫ്രീ ആവുന്ന സമയത്ത് കുട്ടികളെ ഇത് പരിശീലിപ്പിക്കുക, അപ്പോൾ കുട്ടികൾക്കും മനസ്സിലാണ് ഞാനന്ന് പഠിക്കാൻ അമ്മ അവസരം തന്നു, ഇനി ഞാൻ അമ്മയോടൊപ്പം ചേർന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കണം. ഇപ്പോഴും പഠിക്കാതെ ഇരിക്കുന്ന പല കുട്ടികളുണ്ട്, അവർക്ക് വേണമെങ്കിലും ഇനി അമ്മയുടെ ജോയിൻ ചെയ്യാം, ഒരാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ട് നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾ എടുക്കാം. പക്ഷേ ഒരു മടിശീലം കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളോ ഉണ്ടോ, ഇതൊരു കുറച്ചിലാണ്, ഇതൊരു നാണക്കേടാണ് എന്നുള്ളൊരു, ഞാനിതൊന്നും ചെയ്യില്ല, ഞാൻ രാജ്ഞിയാണ് എന്നുള്ള രീതിയിൽ മാറ്റിവെക്കുന്നതിനോട് ഒട്ടും അഭിപ്രായമില്ലെന്ന് ഞാൻ സൂചിപ്പിച്ചോട്ടെ.
അതെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി ഈ പെൺകുട്ടി വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് പോവുകയാണെന്ന് തന്നെ വയ്ക്കാം. കണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പെൺകുട്ടിയാണ്. പൊതുവിൽ എന്തായാലും കഞ്ഞി വെച്ചോ ചായ ഇടിപ്പിച്ചോ നോക്കിയല്ല എന്തായാലും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നവർ എന്തായാലും ആ കുട്ടിയെ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ അമ്മ ചെയ്തിരുന്നപ്പോൾ അമ്മ എല്ലാം ചെയ്തുകൊണ്ടുവന്ന് കൊടുത്തിരുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് ചായ എങ്കിലും ഇട്ടുവന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്താ സ്വയം വസ്ത്രം എങ്കിലും അലക്കാതിരിക്കുമ്പോൾ ഉള്ള ഒരു ഭീകരത എന്ന് ആലോചിച്ച് നോക്കി, അവിടെ ആരും ഇത് ചെയ്തു കൊടുക്കാനില്ല. ആ സമയത്ത് ഈ കുട്ടി പതറിപ്പോവും. കാര്യം അവിടെയുള്ള അമ്മായിയമ്മയോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ഒക്കെ ഇവർക്ക് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല.
അതങ്ങനെ അങ്ങനെ ചോദ്യം ചെയ്യുമ്പോ ഈ കുട്ടിക്ക്
മനോവിഷമെന്നൊക്കെ
പറയും. കുട്ടിക്ക് ചിലപ്പോ ഈ പറഞ്ഞ നമുക്ക് ഇപ്പൊ മെസ്സേജ് അയച്ച ഈ വ്യക്തി തന്നെ പറയും അവിടെ ചെന്നിട്ട് ആ കുട്ടിക്ക് ഒരു സ്വൈരം കൊടുക്കുന്നില്ല. യഥാർത്ഥത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, ആ അവിടെ ഒരു അമ്മയുണ്ട്, അവിടെ ഒരു പെങ്ങളുണ്ട്, അവര് ചെയ്യുന്ന പോലെ സാമൂഹികമായിട്ട് ജീവിക്കുന്ന മനുഷ്യരെല്ലാം ചെയ്യുമ്പോലുള്ള കാര്യങ്ങളും ഈ കുട്ടിയെ പഠിപ്പിച്ചു വെച്ചിരുന്നില്ലെങ്കിൽ ഒരു രക്ഷയില്ല. ഇത് ഈ അമ്മ ഇങ്ങനെ ഒരു എഴുത്തൊന്നും എഴുതി ചോദിക്കേണ്ട, അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കേണ്ട യാതൊരു കാര്യമില്ല. ചുറ്റുപാടുകളിൽ ആ ഈ കുട്ടിയുടെ പ്രായമുള്ള മറ്റു കുട്ടികളെയൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. അവിടുത്തെ അമ്മമാരെങ്ങനെ പ്രവർത്തിക്കുന്നു, ആ കുട്ടികൾ എങ്ങനെ മിടുക്കികളായി മാറി, അവരെങ്ങനെ സ്വയംകൃതമായിട്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്തു പോകുന്നു എന്നുള്ളതൊക്കെ ഈ അമ്മ ഒന്ന് നിരീക്ഷിച്ചാൽ മതി, ഇതിനുള്ള ഉത്തരം കിട്ടും. ഈ അമ്മ എന്ത് പറ്റുന്നറിയുമ്പോൾ ഇത് വലിയൊരു കാര്യമായി, ഈ കതിരമേൽ വളം വെച്ച് പോയി, അല്ല ഇനി കതിരമേൽ വളം വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള മട്ടിൽ നിൽക്കേണ്ട കാര്യം ആ കുട്ടിയെ പറഞ്ഞ് ബോധിപ്പിക്കാനൊക്കെ ഒന്ന് ശ്രമിക്കണം.
നന്നായിട്ടൊന്ന് ടോക്ക് ചെയ്ത് ഇനിയും താമസിച്ചൊന്നുമില്ല, ഒരു 6 മാസം നന്നായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കാമെങ്കിൽ പെൺകുട്ടി വളരെ നല്ലൊരു കാര്യം, വളരെ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ നല്ല പെൺകുട്ടിയാണെന്നുള്ളത് ഇതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് വളരെ സമയമൊന്നും ആവശ്യമില്ല. അത് ഇനിയുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മകളെ പ്രാപ്തയാക്കുകയാണ് ചെയ്യേണ്ടത്.
അതായത് നമ്മളൊരു കാപ്പി ഇടാൻ, എൻ്റെ മോളൊരു കാപ്പി ഇടില്ല, അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് കഞ്ഞി വെക്കില്ല എന്നൊക്കെ പറയുന്ന ഒരു അഭിമാനമായിട്ട് ഓരോ മാതാപിതാക്കളും പറയരുത്. കാരണം അവർക്ക് സ്വയമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അവർക്ക് സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നതാണ് അഭിമാനം. അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി എൻ്റെ മകൾ രാജ്ഞിയാണ് അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറയും. അവർക്ക് അവിടെ ചെന്ന് ഒന്നും ചെയ്യണ്ട, അവർക്കൊന്ന് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെയുള്ള പബ്ലിക്കിൽ ഇരുന്ന് പൊങ്ങച്ചം വിടുന്ന പലരും നമുക്ക് കാണാൻ പറ്റും. അതൊന്നും വെറും വെറുതെയാണ്, മറ്റുള്ളവർ ചിരിക്കാനുള്ള കാര്യം. നിങ്ങൾക്ക് തുണി അലക്കാൻ അറിയില്ല, നിങ്ങൾക്ക് പിന്നെ എന്താ വൃത്തിയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അവരുടെ സമൂഹം മനസ്സിലാക്കുന്നത്. ഈ കുട്ടിയെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരു സൂചനയാണ് ഈ നിങ്ങളുടെ പൊങ്ങച്ചത്തിൽ നിന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർ മനസ്സിലാക്കുന്നത്. അതെങ്കിലും തിരിച്ചറിയാനുള്ളൊരു പ്രാപ്തി ഈ മാതാപിതാക്കൾ കൂടി ഉണ്ടാകണം എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്.
അതെ, തീർച്ചയായിട്ടും ഇത്രയും ഒരു അമ്മ അല്ലെങ്കിൽ അച്ഛൻ രണ്ടുപേരും കൂടെ ചേർന്ന് തന്നെയാണ് ഓരോ സെക്ഷനിലും എന്ത് ജോലിയായിരുന്നാലും വീട്ടിലുള്ള ഏത് കാര്യങ്ങളിലായിരുന്നാലും കുട്ടികളെ കൂടെ ഉൾപ്പെടുത്തിക്കാനും അതുപോലെ തന്നെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവർ കഴിച്ച പാത്രങ്ങൾ എന്താ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് കൊണ്ടു വയ്ക്കുക, കുറച്ചുകൂടെ വലുതായി കഴുകാൻ വേണ്ടിയിട്ട് കഴുകി വെക്കാൻ വേണ്ടിയിട്ട് പറയുക, വേസ്റ്റ് ആക്കാതെ ഭക്ഷണം ഇത് ചെയ്യാൻ പറയുക, ഇടുന്ന 1-2 വസ്ത്രങ്ങളെങ്കിലും സ്വന്തമായിട്ട് കഴുകിക്കുക. ഇതൊക്കെ കുഞ്ഞു കാലഘട്ടത്തിലുള്ളത്. വലുതാകുമ്പോഴത്തേക്കും അവരവർ ഇടുന്ന വസ്ത്രങ്ങൾ ഏത് ദിവസമാണോ ആ ദിവസം കഴുകി ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ സഹായങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാമെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കി കൊണ്ടുവരിക. അപ്പോൾ ഇത് എൻ്റെ ഡ്യൂട്ടിയാണ്, ഞാനാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബോധം കുട്ടിയിലുണ്ടാവും. ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പറയുക. അത് ചെയ്യിക്കുമ്പോഴത്തേക്കും നമ്മളവരെ നിർബന്ധിക്കുകയല്ല, അവരെ കൊണ്ടത് ആ ഒരു കാര്യം ചെയ്യിപ്പിക്കുമ്പോൾ ഇതൊരു ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു
ചെയ്യാൻ കഴിയും, എന്നെ കൊണ്ട് ഇതെല്ലാം കഴിയും, ആരും ഇല്ലെങ്കിലും ഞാനിതൊക്കെ
ചെയ്യും
എന്നുള്ള ഒരു പരിശീലനം മാത്രം. ആ കുട്ടിക്ക് നല്ലൊരു അന്തരീക്ഷത്തെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, കുട്ടി അങ്ങനെ ജീവിക്കട്ടെ, കുഴപ്പമില്ല.
പക്ഷെ
എല്ലാവരും ഉള്ളതാണ്, പക്ഷെ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാൻ അവർക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഇതിൽ ആത്യന്തികമായിട്ട് പറയാനുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ പലർക്കും എനിക്ക് തോന്നുന്നു ഒന്ന് ഇരുത്തി ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും എനിക്ക് തോന്നുന്നു. കാര്യം നിസ്സാരമായിട്ടൊരു സംഭവമായിട്ട് നമുക്കിത് തള്ളിക്കളയേണ്ട ആവശ്യമില്ല. കാര്യം പുതിയ തലമുറ ഇങ്ങനെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പുതിയ തലമുറയിലെ മാതാപിതാക്കളാണ് നമ്മുടെ മുന്നിലുള്ളതും. അപ്പോൾ അവർക്ക് ചെറിയ ചെറിയ ഇത്തരം അനുഭവങ്ങൾ, പലരും പറഞ്ഞു കേൾക്കുന്ന ഇത്തരം അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടി വന്ന് ചേരാതിരിക്കാൻ ഇപ്പോഴേ ചില മുൻകരുതലുകൾ എടുക്കുന്നത് ഏറെ ഉത്തമമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് പൂർണ്ണമാവുകയാണ്. മറ്റൊരു വ്ലോഗിൽ വീണ്ടും കണ്ടുമുട്ടും വരെ നിങ്ങളുടെ സ്വന്തം RJ ലക്ഷ്മി,
RJ അയ്യർ.
നമസ്കാരം.
നമസ്കാരം.